ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിമാനാർ എന്ന കാര്യമാണ് നാം ചിന്തിച്ചു കൊണ്ടുവരുന്നത്. ദൈവത്തെ അന്വേഷിക്കുന്നവൻ ബുദ്ധിമാൻ. ബുദ്ധിമാൻ തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാൻ തൻ്റെ ദാസന്മാരുടെ മേൽ നിയമിച്ചാക്കുന്ന മനുഷ്യൻ ബുദ്ധിമാൻ. മൂന്നാമത് ബുദ്ധിമാനാര് എന്നതിന് നാം തിരുവചനത്തിൽ കാണുന്നത് 10 കന്യമാരുടെ ഉപമയിലെ ബുദ്ധിയുള്ള 5 കന്യമാർ. അവർ ബുദ്ധിയുള്ളവരായിരുന്നു. 10 കന്യമാരും മണവാളിനെതിരെ പാൻ വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ടവരാണ്. 10 കന്യമാരുടെ കയ്യിലും വിളക്കുണ്ടായിരുന്നു. 10 കന്യമാരുടെയും വിളക്ക് എണ്ണയുള്ളതായിരുന്നു. 10 കന്യമാരുടെയും വിളക്ക് കത്തിക്കൊണ്ടിരുന്നതായിരുന്നു. ഇതിൽ 5 പേരെ ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. ഈ ഉപമ നിങ്ങൾക്കറിയാമല്ലോ. ബുദ്ധിയുള്ള കന്യമാർ 5 പേർ, അവർ വിളക്കിലുള്ള എണ്ണയ്ക്ക് പുറമേ പാത്രത്തിൽ കൂടി എണ്ണയെടുത്തു. ബുദ്ധിയില്ലാത്ത കന്യമാർ വിളക്കിലുള്ള എണ്ണ കൊണ്ട് മാത്രം തൃപ്തരായിരുന്നു. അവർ പാത്രത്തിൽ എണ്ണ എടുത്തില്ല, റിസേർവ് ഓയിൽ കരുതിയില്ല. അവർ കംപ്ലൈസൻസ് ഉള്ളവരായിരുന്നു. കംപ്ലൈസൻസ്, അവർ കംപ്ലൈസൻ്റ് ആയിരുന്നു. അവർ അലംഭാവമുള്ളവരായിരുന്നു. അലംഭാവം, അവർ വിചാരിച്ചു സാരമില്ല, ഈ എണ്ണ ഇപ്പോൾ ഉണ്ടല്ലോ, വിളക്ക് കത്തിയിരിക്കുന്നുണ്ടല്ലോ എന്ന് ആ ബുദ്ധിയില്ലാത്ത കന്യമാർ ചിന്തിച്ചു. ബുദ്ധിയുള്ള കന്യമാർ വിളക്കിലുള്ള എണ്ണയ്ക്ക് പുറമെ പാത്രത്തിൽ കൂടി എണ്ണ എടുത്തു. കാരണം അവർക്ക് അറിയാമായിരുന്നു ഈ വിളക്കിലെ എണ്ണ വറ്റി വറ്റി പോകാൻ സാധ്യതയുണ്ട്. വിളക്ക് കത്തിയിരിക്കുന്നതുകൊണ്ട് എണ്ണ വറ്റി വറ്റി പോകും. എണ്ണ വറ്റുമ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാത്രത്തിൽ കൂടി കരുതിയില്ലെങ്കിൽ തക്ക സമയത്ത് വിളക്ക് കെട്ടുപോയി എന്ന് വരാം. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറഞ്ഞ ഈ ഉപമയിൽ വളരെ ഗൗരവമേറിയ ചില ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിത്യതയോടുള്ള ബന്ധത്തിൽ ഗൗരവമേറിയ ചില ആശയങ്ങളാണ് കർത്താവ് നമുക്ക് തരുന്നത്. ഒരേ കൂട്ടായ്മയിൽ തന്നെ ഒരുമിച്ച് മണവാളിനെതിരേൽപ്പാൻ കാത്തിരിക്കുന്നു. മണവാളിനെതിരേൽക്കണമെന്നുള്ളതായ ആഗ്രഹമുണ്ടായിരുന്നു 10 പേർക്കും. മണവാളൻ വരും എന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു 10 പേർക്കും. മണവാളൻ വരുമ്പോൾ മണവാളിനെതിരേൽക്കണമെന്നുള്ളതായ ആഗ്രഹമുണ്ടായിരുന്നു 10 പേർക്കും. എന്നാൽ 5 പേർ ബുദ്ധിയുള്ളവരായിരുന്നു. എന്താണ് ബുദ്ധി? ഇപ്പോൾ ഉള്ള എണ്ണ കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, ഈ എണ്ണ വറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വറ്റിപ്പോകുമ്പോൾ അപ്പോഴപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പാത്രത്തിൽ കൂടി എണ്ണ കരുതണമെന്നുള്ളതായ ചിന്ത അവർക്ക് വന്നു. അതാണ് ബുദ്ധി. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ആ ഉപമ മുഴുവൻ വായിച്ചു കേൾക്കാം. സമത്തായുടെ സുവിശേഷം 25 അധ്യായം 1 വാക്യം മുതൽ.
സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പാൻ വിളക്കെടുത്തും കൊണ്ട് പുറപ്പെട്ട 10 കന്യകമാരോട് സദൃശ്യമാകും. അവരിൽ 5 പേർ ബുദ്ധിയില്ലാത്തവരും 5 പേർ ബുദ്ധിയുള്ളവരും ആയിരുന്നു. ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണ എടുത്തില്ല. ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു. പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ച് ഉറങ്ങി. അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു, അവന് എതിരേൽപ്പാൻ പുറപ്പെടുവീൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. അപ്പോൾ കന്യകമാരെല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. എന്നാൽ ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട്, ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവർ, ഞങ്ങൾക്കും നിങ്ങൾക്കും പോരായെന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു. അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്നു, വാതിൽ അടയ്ക്കുകയും ചെയ്തു. അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു. അതിന് അവൻ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ.
ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ രണ്ടാമത്തെ വരവിനുള്ളതായ ബന്ധത്തിൽ നാം എല്ലാവരും ഒരുങ്ങിയിരിക്കണം എന്നുള്ള വ്യക്തമായ നിർദ്ദേശമാണ് ഈ ഉപമ നമുക്ക് തരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ബുദ്ധിയുള്ള കന്യകമാരഞ്ച് പേര്, ബുദ്ധിയില്ലാത്ത കന്യകമാരഞ്ച് പേര്. അവർക്കെല്ലാം മണവാളൻ വരുമ്പോൾ എതിരേൽക്കണമെന്നുള്ളതായ ആഗ്രഹം ഉണ്ടായിരുന്നു. മണവാളൻ വരുമെന്നുള്ളതായ നിശ്ചയവും ഉണ്ടായിരുന്നു. മണവാളൻ എപ്പോഴാണ് വരുന്നതെന്ന് അവരെ കാത്തിരിക്കുന്നവരായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, എണ്ണ വിൽക്കുന്ന വിൽപ്പനശാലയുണ്ട്. വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുവെന്നാണ് പറയുന്നത്. വിൽക്കുന്നവർ, എണ്ണ വിൽക്കുന്നവർ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ പറ്റിയ സാഹചര്യമുണ്ട്. സത്യവചനം ശരിയായി പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയുണ്ടെങ്കിൽ അവിടെ കടന്നു ചെന്ന് നമുക്ക് എണ്ണ വാങ്ങാം, സൗജന്യമായി വാങ്ങാം. എണ്ണ പരിശുദ്ധാത്മാവാണ്. എണ്ണ ദൈവത്തിൻ്റെ ജീവനുള്ള വചനമാണ്. സത്യവചനം എവിടെയുണ്ട്? വചനം വചനം നേരായി പഠിപ്പിക്കുന്നത് എവിടെയുണ്ട്? അവിടെ കടന്നു ചെന്നാൽ നമുക്ക് എണ്ണ ലഭിക്കും. നമുക്ക് നമ്മുടെ വിളക്കിലെണ്ണ ലഭിക്കും, പാത്രത്തിൽ റിസർവ് ഓയിൽ ലഭിക്കും. ഇവിടെ ഈ ബുദ്ധിയുള്ള കന്യമാർ എണ്ണ വിൽക്കുന്ന സ്ഥലത്തെത്തി അവരുടെ വിളക്കിൽ എണ്ണയെടുക്കുക മാത്രമല്ല, പാത്രത്തിൽ കൂടി എണ്ണയെടുത്തു. കാരണം സൗജന്യമായിട്ടാണ് എണ്ണ വിതരണം ചെയ്യുന്നത്. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കാലത്തിൻ്റെ അർദ്ധരാത്രി വരുമ്പോൾ അപ്പോഴാണ് മണവാളം വരുന്നത്. കാലത്തിൻ്റെ അർദ്ധരാത്രി, നാം ഇന്ന് ജീവിക്കുന്ന കാലം യുഗങ്ങളുടെ ഒരു അർദ്ധരാത്രിയാണ്. കൂരിരുട്ടാർന്ന ലോകം, കൂരിരുട്ടാണ്, അർദ്ധരാത്രിയാണ്, പാതിരാ നേരം, കള്ളന്മാർ വിഹരിക്കുന്ന സമയം, മോഷ്ടാക്കൾ കവർച്ചക്കാർ കടന്നു വന്ന് കൊള്ളയിടുന്ന സമയം. ഇന്ന് സമൂഹത്തിലതെല്ലാമല്ലേ നടക്കുന്നത്? അക്ഷരീയമായ കൊള്ളക്കാരെയോ കള്ളന്മാരെയോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ദുഷ്ടപിശാജ് അനേകരെ കവർന്നുകൊണ്ടിരിക്കുന്നു, അനേകരുടെ സമ്പത്ത് കവർന്നുകൊണ്ടിരിക്കുന്നു, വിശുദ്ധിയുള്ള ദൈവജനത്തിൻ്റെ വിശുദ്ധി കവർന്നുകൊണ്ടിരിക്കുന്നു, വിശ്വാസികളുടെ വിശ്വാസം കവർന്നുകൊണ്ടിരിക്കുന്നു, ഭക്തി ജീവിതമുള്ളവരുടെ ഭക്തി കവർന്നുകൊണ്ടിരിക്കുന്നു, സ്വഭാവശുദ്ധിയുള്ളവരുടെ സ്വഭാവ വിശുദ്ധി കവർന്നുകൊണ്ടിരിക്കുന്നു. കവർച്ചക്കാർ ഇന്ന് സമൂഹത്തിൽ അനേകം വിപത്തുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അർദ്ധരാത്രി, ഇതൊരു അർദ്ധരാത്രിയാണ്, കാലത്തിൻ്റെ അർദ്ധരാത്രി, യുഗങ്ങളുടെ അർദ്ധരാത്രി. എവിടെയുണ്ട് സമാധാനം? തീവെട്ടിക്കൊള്ളകൾ, ഭീകരാക്രമണങ്ങൾ, നിരപരാധികളുടെ വധം, ഏറ്റവും ഹീനമായ ജീവിതം, കുടുംബജീവിതം താറുമാറാകുന്നു, ഭാര്യാവർത്തി ബന്ധം വഷളാകുന്നു, പരസ്പരം പോരടിക്കുന്നു, സമാധാനമുള്ള കുടുംബങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നു. എന്തെല്ലാം തരത്തിലാണ് കൊള്ളക്കാരിന്ന് ദ്രോഹിച്ചു കൊണ്ടിരിക്കുന്നത്? എത്രയോ നിരപരാധികളാണ് വധിക്കപ്പെടുന്നത്, നിസ്സഹായരായ കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. മാതാപിതാക്കൾ ഓമനിച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങളെ കവർന്നുകൊണ്ടുപോയി അവർക്ക് അംഗഭംഗം വരുത്തി അവരെ ഭിക്ഷാടനത്തിന് ഉപയോഗിക്കുന്നു. ഭിക്ഷാടന മാഫിയ, ഇതെല്ലാം പത്രത്താളുകളിൽ നാം വായിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഗൗരവം നാം എത്ര കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്? അർദ്ധരാത്രി. ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാലയളവ് യുഗങ്ങളുടെ അർദ്ധരാത്രിയാണെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഈ കാലയളവിൽ അക്രമങ്ങളും അതിക്രമങ്ങളും വഞ്ചനയും ചതിയും ഘോരമായ വിപത്തുകളും എല്ലാം സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നിസ്സഹായരുടെ നേരെ സംഹാര താണ്ഡവും നിരവധികളുടെ നേരെ ക്രൂരമായ അധിക്ഷേപങ്ങളും അക്രമങ്ങളും. ജീവിതവിശുദ്ധിക്കുന്ന പ്രാധാന്യമില്ല, അത് ആരും ഗ്രഹിക്കുന്നുമില്ല. ജീവിതവിശുദ്ധി, വിവാഹപൂർവ്വ ബന്ധങ്ങളും വിവാഹ ഇതര ബന്ധങ്ങളും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. പ്രീ മാരിറ്റൽ സെക്സ് ആൻഡ് എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, കോഹാബിറ്റേഷൻ എന്ന് പറയുന്ന വിവാഹമില്ലാതെ ഭാര്യാവർത്തക്കന്മാരായി ജീവിക്കുന്ന സമ്പ്രദായങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. ജീവിതവിശുദ്ധി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇതെല്ലാം കൂരിരുട്ടുള്ള അർദ്ധരാത്രിയുടെ പ്രതിഭാസങ്ങളാണ്, കാലത്തിൻ്റെ അർദ്ധരാത്രി. ഓർക്കുക, അർദ്ധരാത്രിക്കോ മണവാളം വരുന്നു എന്ന ആർപ്പുളിയുണ്ടായി. ഈ ഇരുളാണ്ട ലോകത്ത് ഇരുളിൽ തപ്പി നടക്കുന്ന മനുഷ്യരിൽ വിശുദ്ധന്മാരും വിശ്വസ്തന്മാരും ആരുമുണ്ടോ എന്ന് നോക്കി അവരെ ചേർക്കാൻ കർത്താവായ യേശു വരാറായി. വിശുദ്ധന്മാരും വിശ്വസ്തന്മാരും യേശു ക്രിസ്തു വരാറായി. ഇന്ന് സുവിശേഷ പ്രസംഗങ്ങളിൽ യേശു ക്രിസ്തു രണ്ടാമത്തെ വരവ് ഒരു വിഷയമാകുന്നില്ല. ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ തൻ്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തൻ്റെ രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസ പ്രമാണത്തിൻ്റെ രണ്ടാം ഖണ്ഡികയിൽ നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും അനേകർക്കും ഇതെല്ലാം ചുണ്ടിൽ മാത്രമേ ഉള്ളൂ, ഹൃദയത്തിലില്ല. ചുണ്ടിലെ വാക്കുകളിൽ കർത്താവ് രണ്ടാമത്തെ വരവിനെക്കുറിച്ച് നാം പറയുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, നാം പാടുന്നുണ്ട്. കർത്താവ് വീണ്ടും വരും എന്നുള്ളതിന് കർത്താവിൻ്റെ മഹിമോദയ ദിവസം എന്ന് ശുശ്രൂഷ ഗീതങ്ങളിൽ നാം പാടുന്നുണ്ട്. താവക മഹിമോദയ ദിവസേ എന്ന് പിതാക്കന്മാർ എഴുതി ചേർത്തു. നമുക്കറിയാമല്ലോ, നാം പാടാറുണ്ടല്ലോ. ആശ്വാസം സ്മൃതിയുടു മൃതദാത പ്രാതാക്കൾക്ക് കീടണമേ നിർത്തണമേ താവക പൂജകരെ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയുന്നേരം വിധി നിരയേതയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവലമായവർ നിൽക്കണമേ. സ്ഥാപക മഹിമോദയ ദിവസേ നിൻ വലമായവർ നിൽക്കണമേ. നിൻ്റെ മഹിമ ഉദിക്കുന്ന ദിവസം കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഗീതങ്ങളിൽ നാം പാടുന്നുണ്ട്, വിസ്താരാധനകളിൽ നാം ശുശ്രൂഷക്രമങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു വീണ്ടും വരും എന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? മണവാളൻ വീണ്ടും വരും, അവൻ മധ്യാകാശത്തിൽ വരും. അപ്പോൾ കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങും, പ്രധാനദൂതൻ്റെ ശബ്ദം മുഴങ്ങും, ദൈവത്തിൻ്റെ കാഹളം മുഴങ്ങും. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനം പറയുന്നതല്ലേ? നമുക്കറിയാമല്ലോ, നാം ധാരാളം പ്രാവശ്യം കേട്ടിട്ടുണ്ടല്ലോ. തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4:16 മുതൽ വായിക്കുമ്പോൾ കാണാം, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാനദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. വായിക്കൂ, 1 തെസ്സലോനിക്കർ 5:16 മുതലുള്ള വാക്യങ്ങൾ.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും.
ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു വീണ്ടും വരും എന്ന് അപ്പോസ്തലന്മാർ സാക്ഷിച്ചിട്ടുണ്ട്. കർത്താവ് ക്രൂശിതനാകാൻ പോകുന്നതിന് മുൻപ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ 11 പേരെ ചേർത്തിരുത്തി പറഞ്ഞു കൊടുത്തു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. കർത്താവ് തന്നെ നേരിട്ട് പറഞ്ഞതാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് മലാഖമാർ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഗലീലാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നതിനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. യേശു വീണ്ടും വരും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു വീണ്ടും വരുമെന്നുള്ളത് സത്യസഭയുടെ വിശ്വാസമാണ്. ക്രിസ്തീയ സഭ വിശ്വാസത്തിൽ ഏറ്റവും ഗൗരവമേറിയതും സനാതനമായതുമായ വിശ്വാസമാണ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തു, യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് നാളുകളായി നൂറ്റാണ്ടുകളായി സഭ കാത്തിരിക്കുന്നു, വിശ്വാസികൾ കാത്തിരിക്കുന്നു. കർത്താവ് വീണ്ടും വരും. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കണമെന്നാണ് ഈ 10 കന്യമാരുടെ ഉപമാനമായി പഠിപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ 17-ാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. മാനസാന്തരപ്പെട്ട ആ കാലത്ത് തന്നെ എൻ്റെ മനസ്സിൽ രൂഢമൂലമായിരുന്ന ഒരു വിശ്വാസമാണ് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. എന്താണ് ആശയങ്ങൾ സമൃദ്ധിയായി ലഭിക്കുന്നത് എന്ന് അറിയാൻ വയ്യാതിരുന്ന കാലത്ത്, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ചുള്ളതായ ആശയങ്ങൾ ഒന്നും ഗ്രഹിക്കാതിരുന്ന അക്കാലത്ത് ഞാൻ സംബന്ധിച്ചിരുന്ന കൺവെൻഷനുകളിൽ അനുഗ്രഹീതരായ ദൈവദാസന്മാർ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന് സ്തോത്രം. അതെല്ലാം കേട്ടാണ് ഞാൻ വളർന്നത്. അതെല്ലാമാണ് എൻ്റെ ഹൃദയത്തിൽ പച്ചപിടിച്ച് നിന്നത്. യേശു ക്രിസ്തു വീണ്ടും വരും. കർത്താവിൻ്റെ വേല ചെയ്യണം. കർത്താവിൻ്റെ വചനം പറയണം. ഈ ദാഹമെല്ലാം ഉണ്ടായത് വേറെ യാതൊരു ലാക്കും കൊണ്ടല്ല. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തത് വേറെ ഒരു ലക്ഷ്യം വെച്ചല്ല, പൈസ ഉണ്ടാക്കാനല്ല, ആളുകളുടെ മുമ്പിൽ പ്രശസ്തി ലഭിക്കാനല്ല. ആകെ ഒരു ഒറ്റയ്ക്കൊരു കാര്യം മാത്രം, കർത്താവായ യേശുവിൻ്റെ ഒരു വിശുദ്ധനായി ജീവിച്ച് കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ തിരുസന്നിധിയിലേക്ക് പറന്നെത്തണമെന്നുള്ള ഏക ലക്ഷ്യം. ദൈവത്തിന് സ്തോത്രം. ഇന്നും ഞാൻ തികഞ്ഞവനായിട്ടല്ല ഇത് പറയുന്നത്, നല്ല ബോധ്യത്തോടുകൂടിയാണ് പറയുന്നത്. ഞാൻ ബലഹീനനാണ്, ഞാൻ നിസ്സാരനായ ഒരു മനുഷ്യനാണ്. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ വലിയ കഴിവൊന്നുമുള്ളയാളല്ല എന്ന്, ഭംഗിവാക്കൊന്നും പറയുന്നതല്ല. നിങ്ങൾക്കറിയാമല്ലോ ഞാൻ അത്ര സമർത്ഥനായ മനുഷ്യനൊന്നുമല്ല, ഞാൻ വലിയ കാര്യപ്രാപ്തിയുള്ള മനുഷ്യനല്ല, ആത്മീയമായും ഞാൻ ഒന്നുമായിട്ടില്ല, തിരുവചനത്തിൻ്റെ പഠനം സംബന്ധിച്ചും ഒന്നുമായിട്ടില്ല. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയട്ടെ, എനിക്കൊരു എളിയ വിശ്വാസം കിട്ടി. യേശു ക്രിസ്തു തിരുരക്തത്താൽ എന്നെ വീണ്ടെടുത്തു. അതൊരു എളിയ വിശ്വാസമായിരുന്നു. യേശു ക്രിസ്തു എൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു, അതൊരു വിശ്വാസമായിരുന്നു. യേശു ക്രിസ്തു എൻ്റെ ജീവിതം ഏറ്റെടുത്തു, അതൊരു വിശ്വാസമായിരുന്നു. യേശു ക്രിസ്തു തിരുവചനം പറയാൻ എനിക്ക് കൃപ തന്നിരിക്കുന്നു, അതൊരു വിശ്വാസമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് ഉത്ബോധ്യം തന്നു, അതും ഒരു വിശ്വാസമായിരുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ്. ദൈവത്തിന് സ്തോത്രം. അതിനുവേണ്ടി ജനത്തെ ഒരുക്കണമെന്ന് എൻ്റെ മനസ്സിൽ അത്യത്ഭുതമായ ഒരാവേശം കർത്താവ് തന്നു. സ്തോത്രം. ബുദ്ധിയുള്ള കന്യമാര് പാത്രത്തിൽ കൂടി എണ്ണയെടുത്തു. സ്തോത്രം. ബുദ്ധിയുള്ള കന്യമാരെ പോലെ നാം ബുദ്ധിയുള്ളവരാകണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശമുണ്ട്. എന്നാൽ ഈ എണ്ണ വറ്റി വറ്റി പോകാം. ഓർത്തുകൊള്ളണം, ഇന്നുള്ള ആത്മീയ നിലവാരം കൊണ്ട് നാം തൃപ്തിപ്പെടരുത്. ഇന്നുള്ള ആത്മീയ ചിന്താഗതി കൊണ്ട് നാം തൃപ്തിപ്പെട്ട് പോകരുത്. ഇനിയും ഉന്നത തലങ്ങളിലേക്ക് നാം കയറിപ്പോകാൻ ഒരുങ്ങണം. ആത്മീയമായി ഉന്നമനം നാം നേടണം. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങളീ വാക്കുകളെ കേൾക്കുന്നു. നിങ്ങൾ പലരും ഇതെല്ലാം കേട്ടിട്ടുള്ള വാക്കുകൾ തന്നെയാണ്. എന്നാൽ ഇന്ന് ഞാൻ വളരെ വിനയപൂർവ്വം നിങ്ങളെ അറിയിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പലരും ഒരുങ്ങിയിട്ടില്ല. എണ്ണ വറ്റിപ്പോയത് അറിഞ്ഞിട്ടില്ല. കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടില്ല. കരിന്തിരി കത്തിക്കൊണ്ടിരിക്കുന്നു. പാത്രത്തിൽ കൂടി എണ്ണ കരുതിയിട്ടില്ല. എണ്ണ വറ്റിപ്പോകുമ്പോൾ എണ്ണ ഒഴിച്ചു കെടുക്കാൻ പാത്രത്തിൽ കൂടി എണ്ണ കരുതിയിട്ടില്ല. ആത്മാവിനെ പ്രാപിച്ചവരാണ്, പക്ഷേ സമൃദ്ധിയായ ജീവൻ പ്രാപിച്ചിട്ടില്ല. സമൃദ്ധിയായ ജീവൻ. ദൈവത്തിന് സ്തോത്രം. സാധു സുന്ദരസിംഗ് ഒരു ഉദാഹരണം പറയുകയുണ്ടായി. ഒരു മനുഷ്യൻ ക്ഷീണിതനായി അവശനായി കിടക്കുകയാണ്, രോഗിയാണ്. അയാൾ കിടക്കുന്നിടത്തേക്ക് ഒരു പാമ്പ് എഴിഞ്ഞു വന്നു. പാമ്പ് എഴിഞ്ഞു വരുന്നത് അയാൾ കാണുന്നുണ്ട്. പാമ്പ് കൊത്തുമെന്നറിയാം, കൊത്തിയാൽ മരിക്കുമെന്നറിയാം, പക്ഷേ ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. എഴുന്നേറ്റ് മാറാൻ പറ്റുന്നില്ല. ജീവനുണ്ട്, പക്ഷേ ആ ജീവൻ കൊണ്ട് പ്രയോജനമില്ല. എന്നാൽ വേറൊരാൾ, സമൃദ്ധിയായ ജീവനുള്ള ഒരാൾ അപ്പുറത്ത് കിടക്കുന്നു. പാമ്പ് അയാളുടെ നേരെ എഴുന്നു ചെല്ലുന്നു. അയാൾ എഴുന്നേറ്റ് പാമ്പിനെ അടിച്ച് കൊല്ലുന്നു. അയാളിൽ സമൃദ്ധിയായ ജീവനുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകരിലും ജീവനുണ്ട്, പക്ഷേ ഈ പാമ്പ് വരുന്നത് കണ്ടിട്ടും അതിനെ ചെറുക്കാൻ സാധിക്കുന്നില്ല. ജീവനുണ്ട്, പക്ഷേ പാമ്പ്, വിഷപ്പാമ്പ് അടുക്കലേക്ക് വരുന്നത് കാണുന്നുണ്ട്. പാപം വരുന്നത് കാണുന്നുണ്ട്. പാപങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറുന്നില്ലെന്നറിയാം. പിശാച് പലതരത്തിൽ പ്രലോഭനങ്ങൾ തരുന്നത് എല്ലാം മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ അതിനെ ചെറുക്കാൻ സാധിക്കുന്നില്ല. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ വാള് കയ്യിൽ വേണം. ഏതാണ് വാള്? ആത്മാവിൻ്റെ വാള് തിരുവചനമാണ്. തിരുവചനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ നാവിലുണ്ടെങ്കിൽ മാത്രമേ, നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ മാത്രമേ സാത്താനോട് എതിർത്ത് നിൽക്കാൻ പറ്റുകയുള്ളൂ. പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ നിങ്ങളെ വിട്ട് ഓടിപ്പോകുമെന്ന് കർത്താവിൻ്റെ വചനം പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ഉണർന്നിരിപ്പീൻ, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടുവെന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു എന്ന് നാം തിരുവചനത്ത് വായിച്ചു. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 5:7. ദൈവത്തിന് സ്തോത്രം. ദുഷ്ടപിശാച് അലർന്ന സിംഹം പോലെ അനേകരെ വിഴുങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ്, അവൻ ചുറ്റി തിരിഞ്ഞ് നടക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അനേകം ദൈവമക്കൾ ഇതൊന്നും അറിയാതെ, ചിന്തയില്ലാതെ, ജീവനില്ലാത്തവരെ പോലെ അർത്ഥപ്രാണാവസ്ഥയിൽ കിടക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വേദനാഗ്രഹമായൊരു കാര്യമാണിത്. ഒരിക്കൽ മാനസാന്തരപ്പെട്ട ദൈവമക്കൾ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഇന്ന് ശത്രുവിനോട് എതിർത്ത് നിൽക്കാൻ കഴിയാതെ, ശത്രുവിൻ്റെ പ്രലോഭനങ്ങൾ കടിമപ്പെട്ട്, ദുഷ്ടപിശാചിൻ്റെ പരീക്ഷകൾ കടിമപ്പെട്ട് ഇന്ന് ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നു. ആത്മാവിനെ കെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ പ്രാപിക്കാൻ സാധിക്കാതെ ഇന്ന് അനേകർ നിർജീവരായി കഴിയുന്നു. ഈ വാക്കുകളെ കേൾക്കുന്ന ആരെല്ലാമാണ് ഇന്ന് എണ്ണയില്ലാത്തവർ? ദൈവത്തിന് സ്തോത്രം. പാത്രത്തിൽ എണ്ണ കരുതാൻ നിങ്ങൾക്ക് അതിവേഗം വിൽപ്പനശാലയിലേക്ക് ചെല്ലാം. അപ്പുറത്ത് ഒരു വിൽപ്പനശാലയുണ്ട്, വിൽക്കുന്നവരുണ്ട്, എണ്ണ വിൽക്കുന്നവരുണ്ട്. സൗജന്യമായിട്ടാണ് എണ്ണ വിതരണം ചെയ്യുന്നത്. ഇന്ന് എണ്ണ വിൽപ്പനശാലകൾ തുറന്നിരിക്കുന്നു. കർത്താവിന് സ്തോത്രം. സൗജന്യമായി എണ്ണ വിതരണം ചെയ്യുന്ന വിൽപ്പനശാലകളിൽ ഇന്ന് സജീവമായി പ്രവർത്തിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടം ഒരുമിച്ച് കൂടുന്നതായ കൂട്ടായ്മകൾ, ദൈവത്തിന് സ്തോത്രം. സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, യാതൊരു സ്ഥാപിത താല്പര്യമില്ലാതെ, ദൈവത്തിന് സ്തോത്രം, നിക്ഷിപ്ത താല്പര്യങ്ങളൊന്നുമില്ലാതെ പ്രവർത്തിക്കുന്ന കൂട്ടായ്മകൾ എവിടെയുണ്ട്? അന്വേഷിച്ച് കണ്ടെത്തുക. കർത്താവിന് സ്തോത്രം. അവിടെ വന്ന് വചനം കേൾക്കുക. ദൈവത്തിന് സ്തോത്രം. ആരെയും കാണാനല്ല, ആരെയും ഉയർത്താനല്ല, ആരെയും പുകഴ്ത്താനല്ല, ക്രിസ്തുവിനെ കാണാൻ നിങ്ങൾ കടന്നു വരിക. യേശു ക്രിസ്തുവിനെ തേടി നിങ്ങൾ വരിക. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തുവിനെ നിങ്ങൾ അനുഗ്രഹീതമായ കൂട്ടായ്മകളിൽ നിങ്ങൾ കണ്ടെത്താം. അനുഗ്രഹീതമായ കൂട്ടായ്മകളിൽ നിങ്ങൾ സംബന്ധിക്കുമ്പോൾ നിങ്ങൾക്ക് എണ്ണ ധാരാളമായി ലഭിക്കും, സമൃദ്ധിയായി ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. എണ്ണ വചനമാണ്, എണ്ണ പരിശുദ്ധാത്മാവാണ്. വചനം, നിർമ്മല വചനം, നിർമ്മല സുവിശേഷം എവിടെയുണ്ട്? നിങ്ങൾ അന്വേഷിക്കുക, കണ്ടെത്തുക. നിർമ്മല സുവിശേഷം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് വലിയ നാമം മുഹൂർത്തപ്പെടട്ടെ. എളിമയോടെ നിങ്ങൾ പറയട്ടെ, 1973 അനുഗ്രഹീതമായ നമ്മുടെ ഈ കൂട്ടായ്മ വിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കെത്തി. സ്തോത്രം. അതുകൊണ്ട് തികഞ്ഞു എന്നല്ല, അതുകൊണ്ട് എല്ലാം പൂർത്തിയായി എന്നല്ല, സത്യമായും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം എന്താ എന്നറിയാതിരുന്ന നമ്മുടെ ആളുകൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടി. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഒരു വിശുദ്ധനായ ദൈവപുരുഷൻ നമ്മുടെ ദേശത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ദേശത്തൂടെ സഞ്ചരിക്കുകയും ചെയ്തു. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ ഈ ഭവനത്തിലാണ് അദ്ദേഹം വന്ന് കാലുകുത്തിയത്. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെന്തോ നല്ല ഉദ്ദേശങ്ങളായിരുന്നു, വലിയ പ്രതീക്ഷകളായിരുന്നു. ഇന്ന് സങ്കടത്തോടെ ഓർക്കുന്നു, കർത്താവിൻ്റെ പ്രതീക്ഷകൾക്ക് ഒത്തവണ്ണം ഒന്നും ഞാൻ നിന്നില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. അന്ന് വലിയ പ്രതീക്ഷയോടെ കർത്താവ് തൻ്റെ പരിശുദ്ധാത്മാവിനെ ഇങ്ങോട്ട് അയച്ചു. ഈ പ്രദേശം മാലാഖമാരെ കൊണ്ട് നിറഞ്ഞു എന്നാണ് അന്ന് കിട്ടിയ ദർശനം. ദൈവത്തിന് സ്തോത്രം. മാലാഖമാർ നിറഞ്ഞു നിന്നു. കർത്താവായ യേശുക്രിസ്തു എഴുന്നള്ളി പരിശുദ്ധാത്മാവിൻ്റെ ദിവ്യമായ നടത്തിപ്പ് ദേശത്ത് ഒരു കോളിലൊക്കെ ഉണ്ടാക്കി. ദൈവത്തിന് സ്തോത്രം. അനേകരാത്മീയമായി ഉണർന്നു. അനേകം മദ്യപാനികൾ മദ്യപാനം വിട്ടു. അനേകം പാപജീവിതം ജനിച്ചവർ പാപജീവിതം വിട്ടു. അനേക കുടുംബങ്ങളിൽ സമാധാനമുണ്ടായി. ഇണങ്ങിപ്പോയവരെ ഇണങ്ങി, അകന്നുപോയവരെ അടുത്തു. ദൈവത്തിന് സ്തോത്രം. ഭിന്നിച്ചുപോയവരെ ഒന്നിച്ചു. കർത്താവിന് സ്തോത്രം. അത്ഭുതങ്ങൾ ദേശത്ത് നടന്നു. കർത്താവിന് സ്തോത്രം. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോട് മാപ്പ് ചോദിച്ചു. വിദ്യാർത്ഥികൾ അധ്യാപകരോട് മാപ്പ് ചോദിച്ചു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ചെറുപ്പക്കാരിൽ പോലും മാറ്റം വന്നു. വലിയ മാറ്റങ്ങളുമായി പരിശുദ്ധാത്മാവ് ശക്തിയോടെ എഴുന്നള്ളി വന്നു. കർത്താവിന് സ്തോത്രം. ഇത് ഞാൻ അത്ഭുതത്തോടെ എല്ലാം ഓർക്കുന്നു. അതിനെല്ലാം സാക്ഷ്യം വഹിക്കാൻ ഈ നിസ്സഹനായ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ ഓർക്കുന്നു, കോളേജ് വിട്ട് ഞാൻ വന്നതിന് ശേഷം ഞാൻ അതിവേഗം അല്പം ചായ കുടിച്ചിട്ട് ഞാനും ആലീസും കൂടി ഞങ്ങൾ ഇറങ്ങി ഞങ്ങളുടെ ദേശത്തുള്ള പല ഭവനങ്ങളിലും പോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ ഏതെങ്കിലും ഒരു ഭവനത്തിൽ ചെന്ന് ഇരുന്ന് ആ പ്രദേശ അയൽവക്കത്തുള്ള കുറേ ആളുകൾ, വിളിച്ചു കൂട്ടുന്ന ആളുകൾ അവിടെ വരും. അവരോട് തിരുവചനം സംസാരിക്കും. യോഗമല്ല, പ്രസംഗമല്ല, എന്നാൽ വ്യക്തിപരമായി ഓരോരുത്തരോട് സംസാരിച്ചു. കർത്താവിന് സ്തോത്രം. സുവിശേഷം വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഓടി നടന്നു. കർത്താവിന് സ്തോത്രം. ഇന്ന് അതിൻ്റെ എല്ലാം സൽഫലങ്ങൾ ഞങ്ങൾ അനുഭവിക്കുകയാണ്. അതിൻ്റെ എല്ലാം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുകയാണ്. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ അത്ഭുതത്തോടെ ഓർക്കുകയാണ് ആ കാലങ്ങളിൽ എന്തൊരു ചലനമായിരുന്നു, എന്തൊരു ശക്തിയായിരുന്നു, എന്തൊരു തീവ്രമായ ആവേശമായിരുന്നു. കർത്താവിന് സ്തോത്രം. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ളതായി ആവേശമായിരുന്നു. പാത്രത്തിൽ എണ്ണയുണ്ടായിരുന്നു, പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നു. വിളക്കിൽ എണ്ണയുണ്ടായിരുന്നു, പാത്രത്തിൽ എണ്ണ കരുതിയിരുന്നു. സ്തോത്രം. അപ്പോഴപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാൻ കർത്താവ് പാത്രത്തിൽ എണ്ണ തന്നുകൊണ്ടിരുന്നു. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് വിളക്കിൽ എണ്ണ വറ്റുന്നു എന്ന് വരുന്ന സമയങ്ങളിൽ അപ്പോഴെല്ലാം ആ വിശുദ്ധനായ ദൈവപുരുഷൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ രണ്ടാം ശനിയാഴ്ചയും ചിലപ്പോൾ മൂന്നാം ഞായറാഴ്ചയും അദ്ദേഹം ഇവിടെ വന്ന് സ്തുതിക്കും. അപ്പോൾ വീണ്ടും പാത്രത്തിൽ കൂടി എണ്ണ കരുതാൻ സാധിക്കും. കർത്താവിന് സ്തോത്രം. നിങ്ങളിതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ഒരാൾ സ്തുതിക്കുമ്പോൾ എങ്ങനെയാണ് പാത്രത്തിൽ എണ്ണ കിട്ടുന്നതെന്ന്. സ്തുതിയിൽ കൂടി എണ്ണ പകരുകയായിരുന്നു. കർത്താവിന് സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ സ്തുതി, പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുതകരമായ ആരാധന, ആരാധനയുടെ സന്തോഷം, ആരാധനയുടെ വിശുദ്ധി, ആരാധനയിലുള്ള വിശ്വാസം എല്ലാം ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. കർത്താവിന് സ്തോത്രം. അത് ഇവിടെ എൻ്റെ വീട്ടിലുള്ളവർക്ക് മാത്രമല്ല, എന്നോട് ബന്ധപ്പെട്ട അനേകർക്കത് ലഭിച്ചു. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ പലരുടെയും പാത്രത്തിൽ എണ്ണ വറ്റി, പലരുടെയും പാത്രത്തിൽ എണ്ണ വറ്റിപ്പോയി, വിളക്ക് കെട്ടുപോയി. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ കാലത്തിൻ്റെ അർദ്ധരാത്രി വന്നിരിക്കുകയാണ്. മണവാളം വരുന്നു എന്നുള്ള ആർപ്പുവിളി കേൾക്കാറായിരിക്കുകയാണ്. മണവാളം വരുന്നു. ബുദ്ധിയുള്ള കന്യമാർ അവർ വിളക്ക് തെളിയിച്ചു. ട്രിംഡ് ദെയർ ലാംസ് എന്നാണ് ഇംഗ്ലീഷിൽ. അവരുടെ വിളക്കിലെ ആ നാട തിരി അവരെ നീട്ടിക്കൊടുത്തു. അതിലെ അറ്റത്തുണ്ടായിരുന്ന മഷി മുറിച്ച് കളഞ്ഞു, അങ്ങനെ ലാമ്പ് ട്രിം ചെയ്തു. എന്നിട്ട് അവരെ വിളക്ക് കൂടുതൽ കത്താൻ തക്കവണ്ണം എണ്ണ ഒഴിച്ചു കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. മണവാളം വരുന്നുള്ളതായ ആ പുഴുണ്ടായപ്പോൾ അവരെഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു. അവർ ബുദ്ധിയുള്ളവരായിരുന്നു. അവരുടെ വിളക്ക് ആളിക്കത്തിക്കൊണ്ടിരുന്നു. സ്തോത്രം. അവരെ മണവാളിനെ എതിരേൽപ്പാൻ അകത്തേക്ക് ചെന്നു. ദൈവത്തിന് സ്തോത്രം. വിവാഹസദ്യയ്ക്ക് അവർ ചെന്നായിരുന്നു. ദൈവത്തിന് സ്തോത്രം. വാതിലടച്ചു. അപ്പോഴാണ് മറ്റേ കന്യമാർ വന്നത്. മറ്റേ കന്യമാർ വന്നു. അവർ വാതിക്കൽ മുട്ടി. ബുദ്ധിയില്ലാത്ത കന്യമാർ വാതിക്കൽ മുട്ടി, ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞു. അപ്പോഴകത്തുനിന്ന് കേൾക്കുന്നു, നിങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല, നിങ്ങളെ അറിയുന്നില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. ഏറ്റവും വേദനാകരമായ ആ ഒരു ശബ്ദം എൻ്റെ ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് ആർക്കും കേൾക്കാനിടവരില്ലേ എന്ന് ഞാൻ ആശിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. എത്ര കാലമുണ്ട് എന്ന് എനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഞാൻ സ്നേഹത്തോടെ അറിയിക്കട്ടെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിലപ്പെട്ട സമയമാണിത്. നിങ്ങൾ ഒരുങ്ങുക, നിങ്ങൾ ജീവിതം കർത്താവിന് സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾക്ക് വിശ്വസിക്കാം. സഭ മാറണ്ട, സമുദായം മാറണ്ട, കക്ഷി മാറണ്ട, ഒന്നും വേണ്ട. ആകെ വേണ്ടത് നിങ്ങളുടെ ഹൃദയം മാറ്റുന്ന ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക. ഹൃദയം മാറ്റിത്തരും, സ്വഭാവം മാറ്റിത്തരും, ജീവിതവിശുദ്ധി നിങ്ങൾക്ക് തരും, സമാധാന ജീവിതം നിങ്ങൾക്ക് തരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും, തലമുറ തലമുറയെ അനുഗ്രഹിക്കപ്പെടും. യെശയ്യ പ്രവാചന പുസ്തകം 59-ാം അധ്യായം അവസാന വാക്യം ഒന്ന് വായിക്കാം. യെശയ്യ പ്രവാചന പുസ്തകം 59-ാം അധ്യായം അവസാന വാക്യം. ദൈവം നമ്മോട് ഒരു നിയമം ചെയ്യുന്നതായി നമുക്ക് വായിക്കാം. ദേഹോയായ ദൈവം മനുഷ്യനോട് ചെയ്യുന്നതായൊരു നിയമം. ദൈവം നമുക്ക് ഒരു വാക്ക് തരുന്നു. എന്താണ് വാക്ക്? ദൈവത്തിന് സ്തോത്രം. യെശയ്യ പ്രവാചന പുസ്തകം 59-ാം അധ്യായം അവസാന വാക്യം.
നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു.
നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് ഞാൻ നിങ്ങളോട് നിയമം ചെയ്യുന്നു. ഇതാകുന്നു യഹോവ നിങ്ങളോട് ചെയ്യുന്ന നിയമം. ദൈവം ഒരു വാക്ക് തരികയാണ്. വാഗ്ദത്തങ്ങളിൽ മാറ്റമില്ലാത്തവനായ വിശ്വസ്തനായ ദൈവം നമുക്ക് വാക്ക് തരുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്ന് വിട്ടുപോകുകയില്ല, നിൻ്റെ സന്തതിയുടെ വായിൽ നിന്ന് വിട്ടുപോകുകയില്ല, നിൻ്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്ന് വിട്ടുപോകുകയില്ല. തലമുറ തലമുറയായി എൻ്റെ ആത്മാവ് നിലനിൽക്കുമെന്ന് പറയുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കർത്താവിന് സ്തോത്രം. വിശ്വസിക്കൂ, നിങ്ങൾ നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ച കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. നിങ്ങൾക്ക് വേണ്ടി തിരുരക്തം ചിന്തിയ പരിശുദ്ധ കരങ്ങളിലേക്ക് കൊടുക്കൂ. ജീവിതം സമർപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഭാവി യേശുവിനെ ഏൽപ്പിക്കൂ. ഇന്ന് ജീവിക്കുന്നു, നാളെ എന്താണെന്ന് അറിയുന്നില്ല. ഇന്നിതാ ലഭിച്ചിരിക്കുന്ന സമയം അത് വിശിഷ്ടമായ സമയമാണ്, നല്ലൊരവസരമാണ്. പെട്ടകത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ നമുക്കകത്ത് കിടക്കാം. ഇപ്പോൾ കൃപാസനത്തിലിരിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് സ്വീകരിക്കാം. വാതിലടയ്ക്കുന്നതിന് മുൻപ് അകത്ത് പ്രവേശിക്കാം. ബുദ്ധിയില്ലാത്ത കന്യമാർ വന്നു, വാതിൽക്കൽ മുട്ടി. പക്ഷേ വാതിലടച്ചു കഴിഞ്ഞിരുന്നു, അവർക്ക് വേണ്ടി തുറന്നില്ല. ദൈവത്തിന് സ്തോത്രം. ബുദ്ധിയുള്ള കന്യമാർ അവരകത്ത് പ്രവേശിച്ചു. കർത്താവിന് സ്തോത്രം. അതുവരെയും 10 പേര് ഒരുമിച്ച് കൂടിയിരുന്നവരാണ്. എന്നാൽ ഇപ്പോൾ 5 പേര് പുറത്തു നിന്ന് മുട്ടുന്നു. കർത്താവിന് സ്തോത്രം. ആ ദയനീയ അവസ്ഥ നമുക്ക് ആർക്കും വരരുത്. കർത്താവ് വരുമ്പോൾ ചേർക്കപ്പെടുവാൻ ഇന്ന് തന്നെ ഒരുങ്ങുക, ഇപ്പോൾ തന്നെ ഒരുങ്ങുക, ഈ നിമിഷം തന്നെ ഒരുങ്ങുക. ജീവിതം കർത്താവിന് കൊടുക്കുക. ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, ഒരു പൈസയും നിങ്ങൾ മുടക്കണ്ട, നിങ്ങൾ വേറെങ്ങും പോകണ്ട, ആരെയും കാണണ്ട, ആരുടെ അടുക്കൽ ചെല്ലണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങളിരിക്കുന്നിടത്ത് ഇരുന്നു കൊണ്ട്, നിങ്ങൾ എവിടെയാണോ അവിടെ നിന്നുകൊണ്ട് യേശുവോട് പറയുക, യേശുവേ നീ എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ നിൻ്റെ തിരക്തം എനിക്ക് വേണ്ടി നീ ചിന്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ നീ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ കർത്താവേ, ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന യേശുവേ, നീ ഇപ്പോൾ എൻ്റെ അടിയിലേക്ക് വന്ന് എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. യേശുവേ എൻ്റെ ബന്ധനങ്ങളെ അഴിക്കണമേ, എൻ്റെ ശാപങ്ങൾ മാറ്റണമേ, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കണമേ, എൻ്റെ അകൃത്യങ്ങൾ കഴുകിക്കളയണമേ. കർത്താവേ എൻ്റെ മേൽ നിൻ്റെ ആത്മാവിനെ പകരണമേ. നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുമോ? വേറൊന്നും നിങ്ങൾ ചെയ്യേണ്ട പ്രിയപ്പെട്ടവരെ, സത്യം, വേറൊന്നും ചെയ്യേണ്ട. നിങ്ങൾ ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്ത് ജീവിക്കുന്ന ക്രിസ്തുവിനെ വിശ്വസിച്ചാൽ മാത്രം മതി. ക്രിസ്തു വീണ്ടും വരുമ്പോൾ നിങ്ങൾക്ക് പറന്നുയരാൻ സാധിക്കും. നിങ്ങൾക്ക് സ്തുതിയുടെ ചിറക് ലഭിക്കും. സ്തുതിയുടെ ചിറകിൽ നിങ്ങൾക്ക് മധ്യാകാശത്തിലേക്ക് പറന്നുയരാം. കർത്താവിന് സ്തോത്രം. ഈ സ്തുതിയുടെ ചിറക് പ്രാപിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ സമർപ്പിക്കൂ. ദേഹവും ദൈഹിക ആത്മാവും ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കൂ. യേശുവിന് പറയൂ, യേശുവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. എൻ്റെ കർത്താവേ, ഇന്ന് മുതൽ ഞാനൊരു പുതിയ മനുഷ്യൻ. യേശുവേ, ഇന്ന് മുതൽ ഞാൻ നിൻ്റെ മാത്രം മക. ഹാലലൂയ, 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 ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ബലഹീനതകളൊന്നും ഓർക്കാതെ, ഞങ്ങളുടെ കഴിവുകേടുകളൊന്നും ഓർക്കാതെ, ഞങ്ങളെ സ്നേഹിച്ച്, ഞങ്ങളുടെ ഇടയിലേക്ക് എഴുന്നള്ളി വന്ന നിത്യസ്നേഹമായ യേശുവെ, അവിടുത്തെ എത്തി രക്തത്തിൻ്റെ അത്ഭുതകരുണ ഞങ്ങളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. കർത്താവേ, ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട എല്ലാവർക്കും സത്യവിശ്വാസം നൽകണമേ. എല്ലാവരെയും എൻ്റെ കർത്താവിൻ്റെ കൃപയിൽ കാക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കുറേ അവിടെ കേൾക്കണമേ. ആമീൻ. ഹല്ലേലൂയ്യ.